സുഭാഷ് വിളിച്ചപ്പം വന്നതാ
ഇവിടെ. അപ്പൊ സാറിന് ജനിച്ചത് വളർന്നത് ഒക്കെ അതിൽ നോക്കിയാൽ ഓർമ്മയുള്ളതൊക്കെ പറഞ്ഞത്, ബാക്കിയൊക്കെ എനിക്ക് ചേർക്കാൻ പറ്റും. ജനിക്കുന്നത് പരപ്പനങ്ങാടിയാണോ?
അല്ല, പൊന്നാനി.
പൊന്നാനി. അച്ഛൻ ഡോക്ടറായിരുന്നു. അമ്മ നിലമ്പൂർ വെച്ച് വസൂരി
മലേറിയ.
അത് എത്ര വയസ്സിലായിരുന്നു സാറിന്?
എനിക്ക് 7 വയസ്സ്.
7 വയസ്സ്. പിന്നെ അപ്പൊ എവിടെയായിരുന്നു താമസം?
അന്ന് തിരൂരാണെന്ന് തോന്നുന്നു എനിക്ക്.
തിരൂരായിരുന്നു അച്ഛനും അമ്മയും താമസിക്കുന്നത്. മലേറിയ കിട്ടുന്നതും തിരൂരിൽ
നിന്നാണ്.
അന്ന് മലപ്പുറത്ത്
എവിടെയായിരുന്നു?
നിലമ്പൂരാണ്.
എവിടെയോ ഒരിക്കലും പോയതാ അച്ഛൻ്റെ കൂടെ അമ്മ. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാ.
കേരളത്തിൽ തന്നെ കൂടുതൽ കാലം അവിടെ താമസിക്കുന്നു. അപ്പം സാറുണ്ടായിരുന്നോ അവരുടെ കൂടെ? ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഓർമ്മ പിന്നെ നിലമ്പൂരോ മലപ്പുറത്ത്.
ആ നിലമ്പൂരല്ല, എന്താണ് സ്ഥലം?
അത് പോട്ടെ, നമുക്ക് വെരിഫൈ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മയുടെ ഭരണശേഷം പിന്നെ അച്ഛൻ്റെ പെങ്ങളുടെ
അടുത്തായിരുന്നു താമസിച്ചത്.
പൊന്നാനി താമസിച്ചിരുന്ന കാലത്ത് പിന്നെ അച്ഛൻ്റെ പെങ്ങളുടെ കൂടെ, അച്ഛൻ്റെ പെങ്ങള് ഹെഡ്
മിസ്റ്റർ, ഹെഡ് ടീച്ചറായിരുന്നു.
ഗേൾസ്
സ്കൂളിലൊക്കെ,
ഗേൾസ് സ്കൂൾ, പൊന്നാനി ഗേൾസ് സ്കൂൾ. അപ്പം അവരോടൊപ്പം
അവിടെയാണ് താമസിച്ചത്.
താമസിച്ചിരുന്നത് അവിടുന്നാണ് ഈ പുസ്തക വായനാ ശീലം കിട്ടുന്നത് എന്ന് പറഞ്ഞിരുന്നു
സാർ. ആ കാലത്താണ് എരശ്ശേരിയൊക്കെ ആയിട്ട് പരിചയപ്പെടുന്നത്.
എരശ്ശേരിയൊക്കെ ആയിട്ട് പരിചയപ്പെടുന്നത് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ പരിചയമുണ്ടായിരുന്നു.
പരിചയം എങ്ങനെ പരിചയപ്പെട്ടെന്ന് വെച്ചാൽ എൻ്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, അതിലെനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി.
കവിതയായിരുന്നു. അപ്പോൾ കവിതയായിരുന്നു
എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. എടശ്ശേരി. അപ്പോൾ എനിക്കറിയില്ല എടശ്ശേരിയാണെന്ന്. എടശ്ശേരി ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ്റെ സിസ്റ്റർ അവിടെ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു.
സാറപ്പോൾ അത് ഗേൾസ് സ്കൂളായിരുന്നു. ഗേൾസ് സ്കൂൾ. ഏത് സ്കൂളായിരുന്നു പഠിച്ചിരുന്നത്?
ഞാൻ പഠിച്ചിരുന്ന AVI സ്കൂൾ.
അവിടെ നടന്ന കവിതാ രചനാ മത്സരത്തിലാണ്.
അത് സ്കൂളിലത്തെ അല്ലാതായിരുന്നു. അവരെ കവിതാ മത്സരം പൊതുവായിട്ടുണ്ടായിരുന്നു.
കുട്ടികൾക്ക് വേണ്ടിയാണ്,
വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം എടശ്ശേരി വീട്ടിൽ വന്നിട്ട് എൻ്റെ മേമാന്ന് ഞാൻ വിളിക്കുക, അച്ഛൻ്റെ സിസ്റ്റർ, അവരവിടെ ടീച്ചറാണല്ലോ, അവരടുത്ത് പറഞ്ഞു വന്നു. എന്നിട്ട് പറഞ്ഞു ഇവനെ സൂക്ഷിക്കണം, കവിത എഴുതും. അപ്പോഴെനിക്ക് മനസ്സിലായത് എടശ്ശേരിയാണ് അതിൻ്റെ എന്താ
ജഡ്ജിങ്
കമ്മിറ്റി ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞു.
എടശ്ശേരി ആ കാലത്ത് കാണാനൊക്കെ എങ്ങനെയായിരുന്നു? എടശ്ശേരി ആദ്യം കണ്ടപ്പോൾ ഉള്ള ഒരു ഇമ്പ്രഷൻ എന്തായിരുന്നു? നീളം,
എടശ്ശേരി കുറച്ച് ഉയരം കുറഞ്ഞ ഒരാളാണ്, കറുത്ത്, വളരെ കാര്യമാത്ര പ്രസക്തമായൊരു മറ്റ് കണ്ടാൽ
കാര്യമാത്ര
പ്രസക്തമായിട്ടുള്ള സമ്പ്രദായമാണ്
പെരുമാറ്റത്തിലും സംഭാഷണത്തിലും
ഒക്കെ.
മിതഭാഷയായിരുന്നു.
അങ്ങനെയാണ് വീട്ടിൽ വന്ന് പറഞ്ഞത് ഇവനെ സൂക്ഷിക്കണം, ഇവൻ കവിത എഴുതും എന്ന് പറയുന്നു. അപ്പോൾ അതുവരെ വീട്ടിലൊന്നും എന്നെ ഒരു അംഗീകാരമില്ല, ഞാൻ കവിത എന്തെങ്കിലും കുത്തി കുറിക്കുന്നല്ലാണ്ട്. അപ്പോൾ എടശ്ശേരി ഇത് പറഞ്ഞപ്പോൾ അതിനൊരു സീരിയസ്നെസ് വന്നു, ഞാനും കാര്യമായിട്ട് എടുത്തു. അങ്ങനെ ഉണ്ടായിരുന്നു.
പിന്നീട് കവിതകൾ തുടർച്ചയായി
കുറേ എഴുതി, കുറേ എഴുതി,
കുറച്ച്
പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. മാതൃഭൂമിയിൽ, ജയകേരളത്തിൽ,
ജയകേരളം കഴിഞ്ഞ് എത്തുന്നത് ഗുരുവായൂർ കോളേജ്. അത് ഇന്റർമീഡിയറ്റ് ഡിഗ്രി. അവിടെ നിന്ന് പിന്നെ ഫറൂഖ് കോളേജിലേക്ക്. അവിടെ ഇക്കണോമിക്സ് ആയിരുന്നു പഠിച്ചത്.
അവിടെ ഒരു കൊല്ലം ഉണ്ടായിരുന്നു.
ഇക്കണോമിക്സ് ആയിരുന്നു പഠിച്ചത്.
ഇക്കണോമിക്സ് മെയിൻ.
ഇക്കണോമിക്സ് മെയിൻ.
മെയിൻ ഹിസ്റ്ററി സബ്സിഡിയറി, ഹിസ്റ്ററി ആൻഡ് പൊളിറ്റിക്സ് സബ്സിഡിയറി.
പക്ഷേ പിന്നെ ആഗ്രഹം
ഞാൻ എന്നെ ഡോക്ടറാക്കണം അങ്ങനെയാണ് കൊണ്ട് ചേർത്തത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് പ്രിൻസിപ്പലൊക്കെ പരിചയമുള്ള ആൾക്കാരാണ് പറഞ്ഞു എനിക്ക് വേണ്ട ആ സയൻസ് ഗ്രൂപ്പ് വേണ്ട എന്നോട് എന്താണോ എല്ലാവരും അത് അല്ലേ വേണമെന്ന് പറഞ്ഞിട്ട് വരണത് നീ എന്താ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. എനിക്കെന്താ വെച്ചാൽ ഈ കീറിയ മുറിക്കുകയും ഒക്കെ വേണമല്ലോ, എനിക്ക് ചോര കാണാൻ വയ്യ, ആളുകളുടെ സഫറിങ് കാണാനൊക്കെ വലിയ ബുദ്ധിമുട്ട്. അത് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കത് വേണ്ട. അതുകൊണ്ട് ഹിസ്റ്ററിയോടുള്ള ഒരു കമ്പം കൊണ്ടൊന്നും അല്ല മാറ്റി തന്നു.
അങ്ങനെ ഫെഡറൽ കോളേജിൽ പോയിട്ട് ഒന്നാം ഒരു വർഷം ഇക്കണോമിക്സ് പഠിക്കുന്നു. അതിനുശേഷം പക്ഷേ കേരള ഗവൺമെന്റ് എത്തിപ്പെടുന്നു. അത് സാർ പറഞ്ഞിരിക്കുന്നത് വേണുക്കുറിപ്പുമായിട്ടുള്ള പരിചയമാണ്.
വേണുക്കുറിപ്പും മറ്റേ കൂട്ടത്തിലുണ്ടായിരുന്നവരൊക്കെ അവിടെയാണ് പോയത്.
വേണുക്കുറിപ്പ് അടുത്തുള്ള സുഹൃത്തുക്കളൊക്കെ കേരള ഗവൺമെന്റ്.
അങ്ങനെ ഞാനും അവിടെ പോയത് അതുകൊണ്ട് സെക്കൻഡ് ഇയർ ആണ് തോന്നി.
അവിടെയും പഠിച്ചത് ഇക്കണോമിക്സാണ്. അവിടെ അവിടുത്തെ ഏതെങ്കിലും പിന്നെ സംഭവങ്ങൾ നോക്കുന്നുണ്ടോ? ഒരു
ഫറൂഖ് കോളേജ്
ആണെങ്കിലും
പക്ഷേ അവിടെ ഒരു ആദ്യം പെൺകുട്ടികൾക്ക് അഡ്മിഷൻ വരെ ഉണ്ടായിരുന്നില്ല.
പിന്നെ അതൊക്കെ വന്നു
ഇല്ല പിന്നെ അതൊക്കെ വന്നു. ഫറൂഖ് കോളേജില് പൊതുവെ പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല പറയാനില്ല.
മുസ്ലിം യാഥാസ്ഥിതികത്വം കൺസർവേറ്റീവ്
അതുണ്ടായിരുന്നു.
അത് ഉണ്ടായിരുന്നു ഫറൂഖ് കോളേജിൽ പോലെ അല്ലെങ്കിൽ പുരോഗമന. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഫറൂഖ് കോളേജിലൊക്കെ അക്കാലത്ത് MSF ഒന്നും ഉണ്ടായിട്ടില്ല, KSU-വിനായിരുന്നു കൂടുതൽ ശക്തി
ഉണ്ടായിരുന്നു.
മുസ്ലിം വിദ്യാർത്ഥി സംഘങ്ങൾക്ക് അത്ര ശക്തി ഉണ്ടായിരുന്നില്ല. സാറ് പഠിച്ചിരുന്ന കാലത്ത് അങ്ങനെ തന്നെയാണ്. അപ്പൊ ഏതാണ്ട് 1950-കളുടെ തുടക്കത്തിലൊക്കെ ആയിരിക്കും ഫറൂഖ് കോളേജിൽ എത്തുന്നത്
അല്ലേ?
അപ്പം പിന്നെ കേരള വർമ്മ കോളേജിൽ എത്തുന്നു. അവിടുന്ന് ഇക്കണോമിക്സ് ബിരുദം
അവിടുന്നാണ്
നേടുന്നത്. പിന്നെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പോകുമ്പോൾ ഹിസ്റ്ററി പഠിക്കാൻ തന്നെയാണ് പോയത്. അത് ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കാനാണ് പോയതെന്ന് കേട്ടിട്ടുണ്ട്.
ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കണം എന്ന് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഗംഗാരൻ എൻ്റെ അമ്മാവൻ ഉണ്ടല്ലോ അവൻ പറഞ്ഞു എന്തിനാണ് നീ ഇംഗ്ലീഷ് പഠിക്കണം, ഹിസ്റ്ററിക്ക് പോന്നു. അപ്പോൾ ഈ ഇംഗ്ലീഷ് പഠിക്കണം എന്ന് തോന്നിയിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അഴീക്കോടിൻ്റെ ഒക്കെ സ്വാധീനത്തിൽ എങ്ങനെയൊക്കെയാണ് സാഹിത്യം
അതെ
അല്ല പക്ഷെ അവരുടെ സാഹിത്യത്തിലാണ് സാഹിത്യത്തിലേക്ക് വരുന്നത് ഞാൻ. അപ്പം നീ എന്തിനാ പിന്നെ സാഹിത്യത്തിന് പോകണം, ഹിസ്റ്ററി എടുത്തോ എന്ന് പറഞ്ഞ് ഗംഗാരനൊക്കെയാണ് എന്നെ സാഹിത്യത്തിൽ നിന്ന് ചരിത്രത്തിലേക്ക് എത്തിച്ചത്. അവൻ ചരിത്രത്തിലേക്ക് എത്താനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ എനിക്ക് സയൻസിനോടുള്ള വിരോധമാണ്. പ്രതിപത്തി എന്ന് പറയുന്ന വിരോധം എന്ന് പറയാൻ കാരണം അതിന് കീറലും മുറിക്കലും ഒക്കെ ഉണ്ടല്ലോ.
അപ്പം പിന്നെ വിരോധം തന്നെ അതിനുള്ള അനിഷ്ടമല്ല. ഇത് ഈ തവളയൊക്കെ കീറി
മുടിക്കണം അതൊക്കെയാണ് ബുദ്ധിമുട്ട്.
അതൊന്നും
അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചരിത്രമെടുത്തത്. പിന്നെ അതിന് കൃഷ്ണയ്യര് മാഷിയുടെ ഒരു സ്വാധീനം. അങ്ങേരാണ് ഹിസ്റ്ററി ടീച്ചറായിരുന്നത്. അങ്ങേക്ക് എന്താന്ന് വെച്ചാല് മറ്റുള്ളവര് ചരിത്രം പഠിപ്പിക്കുന്ന മാതിരി അല്ല അങ്ങനെ
പഠിപ്പിക്കുന്നത്.
അങ്ങനെ ഇപ്പൊ തിരുനാവായ മാമാങ്കാണ് പഠിക്കുന്നത് വെച്ചാൽ ഞങ്ങളെ എല്ലാരെയും കൂടി തിരുനാവായിക്ക്
കൊണ്ടുപോകും,
എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ വിവരിച്ചു തരും. അങ്ങനെ ഒരു മട്ടാണ്, അതായത് എല്ലാം കാണിച്ചു തരും. അപ്പൊ ആ ഒരു സമ്പ്രദായം അന്ന് ഉണ്ടായിരുന്നില്ല.
സ്ഥാനങ്ങളിലേക്ക്
കൊണ്ടുപോകുന്നു മാമാങ്കം.
അല്ലാതെ
പ്രത്യേകിച്ച് ഓർമ്മയില്ല. ചില ഗോപുരങ്ങളിലൊക്കെ പോയി ഞങ്ങൾ.
അങ്ങനെ
പ്രത്യേകിച്ചുള്ളതൊന്നും ഓർമ്മയില്ല. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു രീതി
അന്നുണ്ടായിരുന്നില്ല.
ഇയാളാണത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം.
അപ്പോൾ അങ്ങനെ പിന്നെ ഗുരുവരപ്പൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ചരിത്രത്തോട് ഒരു ഉള്ളിൽ ഒരു കമ്പം ഉണ്ടായിരുന്നു എന്ന് പറയാമോ?
ഇല്ല
ഇല്ല, എന്നിട്ടും ഉണ്ടായിരുന്നു.
ഇല്ല, സയൻസ് വയ്യ എന്നുള്ളതുണ്ടായിരുന്നു. തീരി മുറിക്കലൊക്കെ.
അപ്പം ഈ പിന്നെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ എത്തിയപ്പോൾ ഗംഗാധരൻ മാസ്റ്റർ മാത്രം ഈ നിർദ്ദേശപ്രകാരമാണോ ചരിത്രത്തിലേക്ക് മാറുന്നത്? എന്താണ് ഗംഗാധരൻ മാസ്റ്റർ അതിന് മുന്നോട്ട് വെച്ച ന്യായം? ഇംഗ്ലീഷ് സാഹിത്യം അല്ല പഠിക്കേണ്ടത്, ചരിത്രമാണ് എന്ന് അന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു സാധൂകരണം
എന്താണ്? ഗംഗാധരൻ ചരിത്രമാണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ എന്നോട് അതാണ് നല്ലതെന്ന് പറഞ്ഞു. അത് തന്നെയാണ്, വേറെ ന്യായം?
ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ചിട്ടല്ലാതെയും സ്വയം ഇംഗ്ലീഷ് സാഹിത്യം വായിച്ച്
പഠിക്കാവുന്നതാണല്ലോ. അതിനെന്തിനാ സാഹിത്യം തേടുക? പാഠമായിട്ട് എടുക്കണം എന്നുള്ള ഒരു ഇത് ഉന്നയിച്ചു. ശരിയാണ്, അതായിരിക്കണം പ്രധാന കാരണം.
മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ആരൊക്കെയായിരുന്നു അധ്യാപകർ? ഓർക്കുന്നുണ്ട്?
അന്ന് പേര് കേട്ട അധ്യാപകനായിട്ടുണ്ടായിരുന്നത് ഡോക്ടർ ചന്ദ്രൻ ദേവനേശനാണ്.
ചന്ദ്രൻ
ദേവനേശൻ.
ചന്ദ്രൻ ദേവനേശൻ ഹിസ്റ്ററി തന്നെ. ഹിസ്റ്ററി തന്നെ ഏത് അവഗാഹ മേഖല എന്നൊക്കെ പറയാവുന്ന?
അതിന് ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വൈഫ് സിലോണീസ് ഒരു സ്ത്രീയായിരുന്നു. അവര് വളരെ സോഷ്യബിളായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. ഞങ്ങളുടെ ഹോസ്റ്റലിലൊക്കെ വരും. ഞങ്ങളോടെല്ലാം വളരെ സൗഹൃദത്തോടു കൂടി പെരുമാറിയിരുന്ന വളരെ ഒരു സോഷ്യബിൾ ലേഡി ആയിരുന്നു. അപ്പം ആ കുടുംബം ഞങ്ങളുടെ ഒരു സ്വന്തം ആയി മാറി. അങ്ങനെ ഉണ്ടായത്.
ഡോക്ടർ ചന്ദ്രൻ ദേവനേശന് കൂടാതെ അക്കാലത്ത്
ഒക്കെയുണ്ട്. അവരും ഞങ്ങൾക്കില്ലല്ലോ. നീനാണ്ട് ശാസ്ത്രി യൂണിവേഴ്സിറ്റിയിലല്ലേ
ഉണ്ടായിരുന്നു?
ശരിയാണ്, ജീവിച്ചിരുന്നു.
പിന്നെ ചന്ദ്രൻ ദേവനേശന് കൂടാതെ മറ്റ് ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് എടുത്തു പറയാവുന്ന വ്യക്തികൾ?
ടീച്ചേഴ്സിൻ്റെ ഇടയിലല്ലേ? അങ്ങനെ ആരും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ദേവനേശനും മിസ്സസ് ദേവനേശനുമാണ് ഞങ്ങളെയൊക്കെ സ്വാധീനിച്ചത്. അല്ല അല്ല, പക്ഷെ അവർ ഞങ്ങളുടെ കൂടെ എല്ലാറ്റിലും ഉണ്ടായിരുന്നു. അവർ സിലോണീസാണ്. പിന്നെ വളരെ ഒരു സോഷ്യബിൾ ലേഡിയാണ്. അങ്ങനെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അവരും പങ്കെടുത്തു.
ചന്ദ്രൻ ദേവനേശൻ തമിഴിലാണ്.
അവർ ഈ കൺവേർട്സ് ഉണ്ടല്ലോ, ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്
ക്രിസ്ത്യൻ.
അപ്പോൾ അയാൾ ഞങ്ങളോട് അയാളുടെ കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. പഠിക്കുന്ന കാലത്ത് പ്രണയം തോന്നി. ഈ സ്ത്രീയോട് പ്രണയം തോന്നി. അപ്പം അച്ഛൻ പറഞ്ഞു, നീ ഇപ്പോൾ ഇതെല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കമ്പാണ് ഒരു കാലത്ത്, അത് കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇനി ഒരു കൊല്ലം വരെ വെയിറ്റ്
ചെയ്യും,
എന്നിട്ടത് ബാക്കിയാവുകയാണെങ്കിൽ അപ്പൊ ഞാൻ സമ്മതിക്കാം.
അപ്പം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ എം എക്ക് ഫസ്റ്റ് റാങ്കും ഫസ്റ്റ് ക്ലാസ്സും കിട്ടി. അതിനുശേഷം എന്തുകൊണ്ട് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ തന്നെ ഗവേഷണം ചെയ്യാൻ തീരുമാനിച്ചില്ല?
ഗവേഷണം അന്നൊരു ഡിസൈറബിൾ ഓപ്ഷൻ ആയിട്ട് പോപ്പുലർ ആയിരുന്നില്ല.
നടക്കുന്നുണ്ടായിരുന്നു,
ശരിയാണ്, പക്ഷെ അതിനുള്ള ഗൈഡൻസോ എന്താ ഗവേഷണം അറിയില്ല. റിസർച്ച് ഒന്നും കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അത് എന്താണെന്നുള്ളത് എന്നെ പറ്റി പരിചയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഗൈഡ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല.
മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് ഉണ്ടായിരുന്നില്ല.
അല്ല,
മദ്രാസ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നില്ല. നീ
രണ്ട് ശാസ്ത്രി ഉണ്ടായിരുന്നു.
പക്ഷെ
റിട്ടയർ ചെയ്തിട്ട് ഒരു കൊല്ലം കൂടി അദ്ദേഹം അവിടെ വർക്ക് ചെയ്തിരുന്നു. അന്ന് ഞങ്ങൾക്ക് ക്ലാസ് ഒക്കെ എടുത്തിരുന്നു,
ക്രിസ്ത്യൻ കോളേജിൽ വന്നിട്ട്
അവരുടെ എന്തോ ഒരു അറേഞ്ച്മെന്റ്
ഉണ്ടായിരുന്നു.
ആ ചോളാസ് മാത്രമല്ല സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി പൊതുവെ അദ്ദേഹമാണല്ലോ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിക്ക് ഒരു സ്ഥാനം ഉണ്ടാക്കി.
അദ്ദേഹം വന്ന് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും അധികാര ഹിസ്റ്റോറിയൻ ആയിരുന്നു.
ആ അതെ.
അപ്പോൾ ഗവേഷണത്തെ കുറിച്ചുള്ള വിചാരം ഈ എം എ ഫസ്റ്റ് റാങ്കും ഫസ്റ്റ് ക്ലാസ്സും നേടിയതിന് ശേഷവും ഉണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴാണ് ഗവേഷണം ചെയ്യണം എന്നുള്ള ഒരു,
അതായത് എന്തെങ്കിലും ജോലി, ഹിസ്റ്ററി അല്ലേ, ജോലിയൊന്നും കിട്ടില്ല. ഹിസ്റ്ററി ടീച്ചറാവാം, കോളേജിലെ ഹിസ്റ്ററി ടീച്ചറാവാം, അതിനപ്പുറം വലിയ പ്രൊമോഷനൊന്നും ആശിക്കാനില്ല എന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവരും അത് പറഞ്ഞു തരികയും ചെയ്തു. സ്കൂളില് ടീച്ചറാവാം, അതിന് കവിഞ്ഞൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാകുമ്പോൾ ഞാൻ കുറേ കൂടി അംബീഷ്യസ് ആയിരുന്നു. എങ്കിലും വേറെ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് ഉണ്ടായത്, മാറ്റിമറിക്കാനൊരു സംഭവം ഉണ്ടായത്, ആ യു ജി സി ഗ്രാൻറ്റ് കിട്ടി. എന്നാൽ പിന്നെ അത് നോക്കിക്കളയാം.
യു ജി സി ഗ്രാൻറ്റ് കിട്ടിയപ്പോൾ സാറ് കേരള സർവകലാശാലയിലെ അപ്ലൈ ചെയ്ത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി
ഇല്ല,
അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്ത് യു ജി സി ഗ്രാൻറ്റ് കിട്ടിയ കാര്യം സാർ അറിഞ്ഞിരുന്നില്ല എന്ന്
പറഞ്ഞു.
അത് പറഞ്ഞ് ഓർക്കുന്നു, അത് ആരോ വഴി അറിഞ്ഞ്
അറിഞ്ഞു. അതെ, ഗ്രാൻറ്റ് കിട്ടിയ വിവരം എന്തുകൊണ്ടോ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നില്ല.
അപ്പോൾ എത്ര പേർക്ക് ഗ്രാൻറ്റ് കിട്ടിയിരുന്നു കേരളത്തിൽ നിന്ന്?
അറിയില്ല, അധികം ഉണ്ടാവില്ല,
അധികം പേർക്കില്ല. കിട്ടിയ അപൂർവം പേരിൽ
ഒരാളായി.
അന്ന് ഗ്രാൻഡ് കിട്ടാൻ എന്തെങ്കിലും സിനോപ്സിസോ എന്തെങ്കിലും?
ആ അതൊക്കെ ഉണ്ട്, എഴുതി കൊടുക്കലൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ചെയ്തിരുന്നു.
അപ്പോൾ അക്കാലത്ത് പിന്നെ ഗ്രാൻഡ് കിട്ടി അവിടെ പോയി. ആ ഗ്രാൻഡ് പിന്നെ
പക്ഷെ എന്താ റിസർച്ച് എന്ന് എനിക്കറിയില്ല.
എന്താ റിസർച്ച് എന്നുള്ള കാര്യം
അറിയില്ല. അങ്ങനെ പറഞ്ഞു തരാൻ പറ്റിയ
ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ ചോദിക്കാൻ ഉദ്ദേശിച്ച ഒരു ചോദ്യം, അങ്ങനെ
റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങനൊരു ധാരണ ഉണ്ടായിരുന്നു.
റിസർച്ച് എന്നുള്ള എം എയുടെ പഠനം അവസാനിക്കുന്നു എന്നുള്ള ഇതാണ്. അപ്പോൾ ഈ ഗ്രാൻഡ് കിട്ടിയപ്പോൾ സാറ്
എന്നാ പിന്നെ ചെയ്തളയാം, ഒരു ഡിഗ്രി ഇരുന്നോട്ടെ, ഡോക്ടറേറ്റ്
കിട്ടും. അല്ല, അക്കാലത്ത് ഈ ഗ്രാൻഡ് കിട്ടിയ കാലത്ത് സാറ് സമർപ്പിച്ച പിന്നെ സിനോപ്സിസ് പ്രബന്ധത്തിൻ്റെ ആ ഇതുണ്ടല്ലോ, അത് 15-16 നൂറ്റാണ്ടുകളിലെ ആ പിരീഡാണെന്ന്
കേട്ടിട്ടുണ്ട്. കാരണം അതിൻ്റെ മുമ്പേ ഉള്ളത് ഒന്നും അറിയാൻ വഴിയില്ല,
ഒന്നും അറിയാൻ വഴിയില്ല എന്നുള്ള
ധാരണയാണ്
അന്നുണ്ടായിരുന്നത്. അപ്പോൾ 15-16 നൂറ്റാണ്ടുകളിൽ നിന്ന്
കാരണം അന്നത്തെ ലിപി ഭാഷ ഒക്കെ വ്യത്യസ്തമായിരുന്നു. ഏർലിയർ പീരീഡ് പഠിക്കാനുള്ള വഴികളൊന്നും ഇല്ല എന്നുള്ള ഒരു വിശ്വാസമാണ്
അന്നുണ്ടായിരുന്നു.
എന്ന് എനിക്ക് തോന്നി, ഞാൻ അന്ന് രാഘവാരൊക്കെ എൻ്റെ കൂടെ വന്നു ലിപികൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അതിൽ മുമ്പോട്ട് പോയി.
അല്ല, അത് പെട്ടെന്ന് ഈ ആ ഗവേഷണ വിഷയം ഏരിയ ആ കാലം പെട്ടെന്ന് മാറ്റുന്നതായിരുന്നു അതോ പിന്നീട്?
അല്ല, പെട്ടെന്ന് മാറ്റുന്നൊന്നുമല്ല. അച്ഛന് ഞാൻ പിന്നെ ഡോക്ടറാവണമെന്നുണ്ട്,
അതിനെ
കൊണ്ട് ചേർത്തു. എന്താ സെക്കൻഡ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പിൽ കൊണ്ട് ചേർത്തു. അപ്പം അച്ഛൻ്റെ പരിചയക്കാരാണെന്ന് അവിടെ ഉണ്ടായിരുന്നൊക്കെ പ്രൊഫസേഴ്സൊക്കെ. ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞു എനിക്കത് വേണ്ട, എനിക്ക് ഹിസ്റ്ററി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എല്ലാവരും ഹിസ്റ്ററി വേണ്ടെന്ന് പറയുന്ന ആൾക്കാരാണ്. എനിക്ക് ആയാലും ഒന്നും കിട്ടില്ല, ഒരു ടീച്ചറാവാം അല്ലാണ്ട് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇല്ല എന്ന് എല്ലാവരും പറഞ്ഞു. എങ്കിലും എനിക്കത് മതി. അതിന് പ്രത്യേക കാരണം ഹിസ്റ്ററിയോടുള്ള ഒരു പ്രത്യേക കമ്പം കൊണ്ടല്ല, സയൻസിനോടുള്ള വിരോധം കൊണ്ടാണ്. കീറല്
മുറിക്കലൊക്കെ
അത് വയ്യ.
അങ്ങനെ എൻ്റെ ചോദ്യം ഇതാണ്, ഈ 15-16 നൂറ്റാണ്ടുകൾ ആ കാലത്തിൽ നിന്ന് ഈ പെരുമാത്തന്മാരുടെ 9 മുതൽ 12 നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദം വരെ എന്ന് പറയാം, ആ ഒരു ഗവേഷണ മേഖലയിലേക്ക് വഴിമാറുന്നത് എങ്ങനെയാണ്, അതിന് നിമിത്തമായത് എന്താണ്?
15 അതിന് മുമ്പേ പഠിക്കാനൊന്നുമില്ല, സാധിക്കില്ല
സാധിക്കില്ല എന്നുള്ള ധാരണ
എന്നുള്ള ധാരണയുണ്ട്.
പക്ഷെ ആ ധാരണ പിന്നെ തെറ്റാണ്, അതുകൊണ്ട് ഇത് പഠിച്ചു കളയാം.
ആ ഗ്രാൻറ് കിട്ടിയപ്പോൾ ഒരു കൈ നോക്കാം, എനിക്ക് ഡിഗ്രിക്ക് വലിയ കമ്പമൊന്നുമില്ല. പഴയ കാലത്തേക്ക് പോകാൻ കഴിയുന്നുള്ളത് അന്ന് ആ അക്ഷരം പഠിക്കാൻ വേണ്ടിയിട്ട് രാഘവാരർ എൻ്റെ അടുത്ത് വന്നു,
ലിപി
പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും അയാളും കൂടി പഠിച്ചു. അതിൽ കൂടിയിട്ടാണ് ആ കാലത്തെ സാഹിത്യം ഒക്കെ ആയിട്ട് ഒരു 9-ാം നൂറ്റാണ്ട് മുതൽക്ക് മെറ്റീരിയൽസ് കിട്ടും. മുമ്പ് ഉണ്ടായിരുന്നില്ല, 15-ാം നൂറ്റാണ്ടിന് മുമ്പ് മെറ്റീരിയൽസ് ഒന്നും കിട്ടാനില്ല.
ഉണ്ട്.
ആ കാലത്തുണ്ടോ വിഷയമില്ല എനിക്ക്.
അപ്പം അതിലേക്ക് തിരിയുന്നു. അപ്പം ഗൈഡായിട്ട് ഉണ്ടായിരുന്നത് ജി നാരായണപിള്ളയാണ്.
അദ്ദേഹത്തിന് അദ്ദേഹം എന്നോട് പറഞ്ഞു, താൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യമില്ല, എനിക്കിതൊന്നും അറിയില്ല, ഞാൻ ഒരു ഗവേഷണം ചെയ്തിട്ടുമില്ല, പിന്നെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും. ഇളംകുളം കുഞ്ഞൻപിള്ള എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്, അയാളുടെ അടുത്ത് പോയി ചോദിച്ചു. എനിക്കപ്പോൾ ഇളംകുളമായിട്ട് വരികയില്ല, ഞാനും പോയി.
അദ്ദേഹം മാത്രമാണോ പറഞ്ഞത്? മറ്റൊരു ഇന്റർവ്യൂ ഇല്ലേ? എൻ വി കൃഷ്ണവാര്യരും സാറിനോട് തന്നെ പറഞ്ഞു.
കൃഷ്ണവാര്യരും പറഞ്ഞു. കൃഷ്ണവാര്യർ എൻ്റെ പഴയ ടീച്ചറായിരുന്നല്ലോ,
പഴയ അധ്യാപകൻ.
കേരളവർമ്മ അദ്ദേഹം ശരിയാണ്,
മലയാളം അധ്യാപകൻ.
ആ അതാവാം എന്ന് പറഞ്ഞ് അങ്ങനെ പോയി ഞാൻ ഒരിസം ഈ ഇളംകുളം കുഞ്ഞമ്പിള്ള എന്ന് പറഞ്ഞാണ്.
അദ്ദേഹം ഒരു
മൂർഖനാണ്, പരുക്കനാണ്. അയാളുടെ പ്രത്യേക പ്രധാന ജോലി പണം പലിശക്ക് കൊടുക്കലാണ്.
അല്ല
അങ്ങനെയാണെന്ന്
ഉണ്ടായിരുന്നത്.
ഉണ്ടായിരുന്നു, അതാണ് അയാളുടെ പ്രധാന ജോലി എന്നൊക്കെയാണ് പറഞ്ഞു
നടന്നത്.
ആ ഇരിക്കാം, പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ അയാൾക്ക് വലിയ സന്തോഷമായി. വളരെ സന്തോഷമായിട്ട് എന്നെ എല്ലാ ഈ പണത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. ഇടയ്ക്ക് ചോദിക്കും ഇങ്ങനെ, വല്ല നാരായണൻ എന്തെങ്കിലും പണത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞിരുന്നു. എനിക്കങ്ങനെ ആവശ്യം ഞാൻ പറയാനൊന്നും ഉണ്ടായില്ല.
അപ്പോൾ ഇളംകുളത്തിൻ്റെ അടുത്ത് എത്തിപ്പെടുന്നതാണ് ഈ പെരുമാക്കന്മാരുടെ പഠനത്തിൽ
വഴിത്തിരിവാണ്.
അതെങ്ങനെയൊക്കെയാണ്?
ഞാനവിടെ ചെന്നു, ഇദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് ഇളംകുളത്തിൻ്റെ അടുത്ത് പോയി നോക്കൂ, എനിക്കറിയില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനവിടെ പോയി നോക്കി. അപ്പം ഞാൻ വിചാരിച്ച അവിടെ ചെന്നാൽ വളരെ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കുന്നു, അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. എന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അഭിപ്രായങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, സാറിൻ്റെ അഭിപ്രായങ്ങളായിട്ട് ചോദിച്ചു പോകുന്ന. ആ അത് വിരോധമില്ല, നാരായണൻ എന്താ ഇഷ്ടം ചോദിച്ചതു എന്നൊരു സ്വാതന്ത്ര്യം എനിക്ക്.
അപ്പോൾ ഇളംകുളത്തിൻ്റെ പലതും സാധുത്തിരുത്തിയിട്ടുണ്ട്. ഡൈനസ്റ്റിക് ഓർഡർ, രണ്ടോ മൂന്നോ ഭാസ്കര
രവിമാരുണ്ടായിരുന്നു,
നൂറ്റാണ്ട് യുദ്ധം
ഒക്കെ മാറ്റി.
അതുപോലെ തന്നെ ഈ സാമ്രാജ്യം എന്ന
പരിഗണിക്കുന്നത്, കേരള സാമ്രാജ്യം, ചേര സാമ്രാജ്യം,
അതിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തിരുത്തലായി
അങ്ങനെ മാറ്റം വന്നപ്പോൾ നൂറ്റാണ്ട് യുദ്ധം. അത് ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട്, ഇഷ്ടംപോലെ ചെയ്തു, എന്താ ശരിയും തോന്നണം ചോദിച്ചു.
നൂറ്റാണ്ട് യുദ്ധം തെറ്റാണ്,
അങ്ങനെയൊന്നുമില്ല. അതായത് ഞാൻ നോക്കിയതിൽ തുടർച്ചയായിട്ട് ഒരു നൂറ്റാണ്ട് യുദ്ധം ഉണ്ടായിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ചില യുദ്ധങ്ങൾ ഉണ്ടായി എന്നുള്ളതല്ലാതെ അതിനെ ഒന്നിച്ച് പറയത്തക്ക ഒരു പ്രത്യേകതയൊന്നും അതിനില്ല എന്ന് എനിക്ക് തോന്നി. അപ്പം ഞാനത് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ഇഷ്ടംപോലെ ചെയ്തോളൂ, എന്താ ശരിയെന്ന്.
നൂറ്റാണ്ട് യുദ്ധമാണ് പിന്നീട് കേരളത്തിലുണ്ടായ മറ്റു പല വലിയ മാറ്റങ്ങൾക്കൊക്കെ സമ്പ്രദായം, അതുപോലെ തന്നെ കുറെ കാര്യങ്ങളുണ്ടല്ലോ അതിലേക്കൊക്കെ വഴിവെച്ചതെന്നാണല്ലോ അദ്ദേഹത്തിന്റെ അഭിപ്രായം.
ഒക്കെ പാളിപ്പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിനോട് വിരോധം തോന്നുന്നുണ്ടാണ് അങ്ങനെ, അങ്ങനെ വിരോധം കാണിച്ചില്ല. മറിച്ച് നാരായണൻ എന്താ തോന്നണം ശരി അതങ്ങനെ ചെയ്തോളൂ.
മൂലപ്രമാണങ്ങൾ വെച്ച് തന്നെയാണ് സംരക്ഷിക്കുന്നത്. അതിനു പുറമെ ഇളംകുളത്തിന്റെ സാമ്രാജ്യം എന്നുള്ള പരികല്പന അത് ദേശീയവാദത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. സാമ്രാജ്യം ചോളാസിനെ പറ്റി ബൈസന്റൈൻ എംപയറുമായിട്ടാണ് താരതമ്യം കൊടുക്കുന്നത്. നീലകണ്ഠ ശാസ്ത്രം അത് ദേശീയവാദ പ്രസ്ഥാനത്തിന്റെ കാലത്ത് ഈ എംപയർ
ധാരണ
ഈ കൊളോണിയൽ ചരിത്രകാരന്മാരുടെ ഒരു ഒരു പ്രതി ധാരണ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഇത് എന്ന് സ്ഥാപിക്കുമ്പോൾ ഇന്ത്യൻ
പോളിറ്റിക്സ്
മഹാജനപദ ഇസ്ലാം റിപ്പബ്ലിക്കൻ ഒളിഗാർക്കീസ് വെച്ചിട്ട് ഞങ്ങൾക്ക് 2600 മുമ്പ് എന്തുണ്ടായിരുന്നു ജനാധിപത്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ ആയിരുന്നോ ഇളംകുളത്തെയും ആ ദേശീയവാദ പ്രസ്ഥാനത്തിന്റെ ആ ഒരു ചരിത്ര സ്വാധീനം ചരിത്രത്തിന്റെ ആ വീക്ഷണം സ്വാധീനിച്ചിട്ടില്ല. പിന്നെ ഇളംകുളത്തെ പറ്റി സാർ പറഞ്ഞത് ഇളംകുളം ഇളംകുളത്തെ
തിരുവിതാംകൂറിലെ
നായന്മാരിൽ അത്ര ഇഷ്ടമായിരുന്നില്ല. കാരണം അദ്ദേഹം നാരായണ ഗുരുവിന്റെ
ആരാധകനായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പിന്നെ കുറച്ച് കമ്മ്യൂണിസ്റ്റ് ഭാഗത്തേക്ക് ചാഞ്ഞുകൊണ്ട് പാർട്ടി ഒന്നുമില്ല. എന്നാലും
ഇടതുപക്ഷ
അനുഭാവിയായിരുന്നു
പക്ഷേ പാർട്ടി
ഒന്നുമില്ല. പാർട്ടി ഒന്നുമില്ല
ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് തന്നെ പറയാം അല്ലേ. അതിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചതെന്തായിരിക്കും? അപ്പൊ ദേശീയവാദ പ്രസ്ഥാനത്തിന് അകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലല്ലോ, കോൺഗ്രസ്
ആണ്. എന്തായിരിക്കും എന്ന് ഇപ്പോൾ പറയാൻ പ്രയാസമാണ്. പല സ്വാധീനങ്ങളുണ്ടായിരുന്നിരിക്കാം.
ഗുരുദേവ ദർശനം
അതൊക്കെ
ദർശനത്തിന്റെ
സ്വാധീനം. പക്ഷെ ഞാനിങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു നാരായണൻ എന്താ ഇഷ്ടം ചെയ്യാതെ അതും ചെയ്തോളൂ എന്ന് പറഞ്ഞൊരു സ്വാതന്ത്ര്യം.
എന്നിട്ടങ്ങനെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എഴുതിയത് പലതും തെറ്റാണ് വാദിച്ച് ചെന്നപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ
പ്രതികരണം? എന്താ ശരി തോന്നുന്നു അതാണ് ചെയ്തോളൂ, അല്ലാണ്ട് അതിന് വിരോധമൊന്നും പറഞ്ഞില്ല.
സാറിന്റെ ഇന്റർവ്യൂല് നെടുമ്പുറം തളിരേഖയെ പറ്റി അതിൽ വെച്ചിട്ടാണ് ഇളംകുളത്തിന്റെ ഒരു തെറ്റ് 4000 അടുത്ത് കിടക്കുന്ന ഒരു സംഖ്യയാണ്. 30 എന്നല്ല 35 എന്നുള്ള 55 ഇളംകുളം പറഞ്ഞത് സാറ് അത് വീണ്ടും
യഥാർത്ഥ
സ്ഥാനത്ത് പോയി മലപ്പുറത്തല്ല
ആ
ലിഖിതം
കണ്ടു.
അപ്പൊ അത് വായിച്ചപ്പം 35 30
എഴുതിയിരിക്കുന്നു.
അതേപോലെ ഈ രാമൻകൂർ ആർട്ടുകൾ സീരീസില് ഒക്കെ ഈ പിന്നെ ലിഖിതങ്ങളുടെ തമിഴ്
അക്ഷരങ്ങളൊക്കെ തമിഴിലാണ്,
ലിഖിതങ്ങൾ വട്ടെഴുത്തിലാണ്.
അതെ, പക്ഷെ അത് കൊടുത്തിരിക്കണ പബ്ലിഷ് ചെയ്തിരിക്കണ തമിഴ് ലിപിയിലാണ്.
അപ്പൊ അത് മലയാളം തമിഴ് അറിയാത്തവർക്ക് അത് വായിക്കാൻ
പറ്റുമായിരുന്നു. അന്ന് എല്ലാവരും തമിഴ് പഠിച്ചിരുന്ന ആളുകളാണ്.
ഇളംകുളത്തിന്റെ വേറെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്?
ഈ ഇളംകുളം എനിക്ക് നേരിട്ട് പരിചയമുണ്ടായിരുന്നില്ല. ആദ്യം ശൂരനാട് കുഞ്ഞമ്പിള്ളയാണ് അന്ന് കുഞ്ഞമ്പിള്ള എന്നുള്ള പേരിൽ
പ്രസിദ്ധനായിരുന്നു.
അത് കാരണം പിന്നെ ഇളംകുളം ഒരു പിന്നെ എൻ്റെ മുരടനാണ്, പണം പടം കണക്ക് ഇടം കൊടുക്കലാണ് അവരുടെ പ്രധാന ജോലി എന്നൊക്കെയുള്ള അതാണ് തിരുവനന്തപുരത്തെ നായന്മാർക്കിടയിൽ ഉണ്ടായിരുന്നു.
കാരണം
ഇയാള് പിന്നെ അന്നത്തെ തിരുവനന്തപുരം നായന്മാരുടെ കൂട്ടത്തിൽ പറ്റിയ ആളായിരുന്നില്ല, ആയിരുന്നില്ല. പിള്ളയാണ് എങ്കിലും ഇയാളിന് കുറച്ചുകൂടി തെക്കാണ് സ്ഥലം. അവിടുത്തെ ആഢ്യ നായന്മാർക്ക് ഇയാളെ ഇഷ്ടമില്ല.
എന്താണ് ഇഷ്ടംപോലെ ബീഫും അപ്പോ പിന്നെ കാശ്മീരിൽ ഇളംകുളമ്പിൽ നമ്മള് ഈ ആദ്യം ധാരാളം ഇഷ്ടം ഉണ്ടായിരുന്നു.
കാരണം അദ്ദേഹം എസ് എൻ ഡി പി ഇവരുടെയൊക്കെ അനുഭാവിയായിരുന്നു.
പിന്നീട് അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള അനുഭവം ഉണ്ട്, അത് വ്യക്തമാണ്. അപ്പൊ ഇളംകുളം പിന്നെ ഈ എല്ലാ സ്വാതന്ത്ര്യവും തന്നു, അത് പിന്നെ റിസർച്ചിൽ നിർണായകമായിരുന്നില്ല, കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. തന്റെ
അഭിപ്രായം സ്വീകരിക്കണം എന്നുള്ള നിർബന്ധമുണ്ടായിരുന്നില്ല.
അപ്പൊ ഈ സാമ്രാജ്യം എന്നുള്ള ആ ഒരു ഇതിലെ എങ്ങനെയാണ്
മാറ്റി തീർക്കുന്നത്? അതല്ല സാമ്രാജ്യമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം സാമ്രാജ്യം കുറെ രാജ്യങ്ങളും ചേരണ്ടേ, ചെറിയ കേരളം എന്ന് ചെറിയ സ്ഥലമല്ലേ ഉള്ളൂ. സാമ്രാജ്യം എന്ന് പറയണ്ട എന്നെനിക്ക് തോന്നി. അതൊരു വീമ്പ് കുറച്ചിലാണ്.
അപ്പൊ അതിന് പോകുമ്പോൾ പിന്നെ പെരുമാൾസേനയുടെ പ്രത്യേകത പ്രൈമറി സോഴ്സസിന്റെ കലവറയാണ്. ലിഖിതങ്ങൾ പ്രത്യേകിച്ച് ലിഖിതങ്ങളല്ലാതെ മിത്തായി തള്ളിയിരുന്ന പരിശുരമാണ് കഥ, ലെജൻഡ്, അതുപോലെ തന്നെ ചേരമാൻ പെരുമാളിന്റെ മതം മാറ്റവും മക്കത്ത് നോക്കും, അതൊക്കെ സാർ അതിൽ ഉപയോഗപ്പെടുത്തും. അപ്പൊ ഈ മിത്തിലും ലെജൻഡും പാടെ എഴുതി തള്ളപ്പെട്ടിരുന്ന അക്കാലത്ത് മിത്തും ലെജൻഡും ഉള്ളിന്റെ ഉള്ളിൽ ചരിത്രത്തിന്റെ തരികൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് എങ്ങനെ വരുന്നു?
അത് വായനയൊന്നും വന്നൊന്നല്ലാണ്ടെന്നും പറയാനില്ല. വായനയിൽ കൂടെ വന്നാൽ
വായനയിൽ കൂടെ അക്കാലത്ത് ഈ മിത്തിനെ പറ്റിയും ഇതിനെ പറ്റിയും വായിച്ചിരുന്നു.
വായിച്ചിരുന്നു.
ലെവിസ്ട്രോസ് ഒക്കെ
വായിച്ചു.
ലെവിസ്ട്രോസിന്റെ
അതുമാതിരിയുള്ള ഒരുപാട് വായിച്ചു. പരന്ന വായന ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്
അക്കാലത്താണ് ലെവിസ്ട്രോസിന്റെ ഗ്രന്ഥങ്ങളൊക്കെ പുറത്തു വരുന്നത് അല്ലേ. ലെവിസ്ട്രോസ് എന്തായാലും വായിച്ചോ
ഒന്നും പ്രത്യേകിച്ച് ആരും തോന്നുന്നില്ല എനിക്ക്.
റോളാങ് ബാർത്ത് മിത്തിനെ പറ്റി എഴുതിയിരുന്നു. മിത്ത് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി സിഗ്നിഫൈങ് സിസ്റ്റം ആണ് ബാർത്ത്. ഫ്രഞ്ച് എന്തായിരുന്നു 60s എഴുതി. അദ്ദേഹത്തിന്റെ മിത്തോളജീസ് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ അക്കാലത്ത് കടന്നുപോയിരിക്കണം. പരശുരാമൻ ലെജൻഡിന്റെ ഒരു അടിസ്ഥാനം എന്ന് വെച്ചാൽ അത് എന്തിനെ സാധൂകരിക്കാനുള്ള ലെജൻഡ് ആണെന്നാണ്
കേരളം പരശുരാമന്റെ സൃഷ്ടിയാണെന്നുള്ള ഒരു പൊതുവിശ്വാസം ഉണ്ടായിരുന്നു. കേരളവും പരശുരാമനുമായിട്ട് അങ്ങനെ ഒരു ബന്ധം, അതെങ്ങനെയാണ് ന്യായീകരിക്കാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പരശുരാമൻ വെട്ടിത്തെളിയിച്ചുണ്ടാക്കിയതാണ് കേരളം. കടല് പിന്മാറി കര വന്നു.
ഈ കരയുടെ ഭൂവുടമസ്ഥത ബ്രാഹ്മണർക്ക് ആയിരുന്നല്ലോ. ബ്രാഹ്മണ വിഭാഗത്തിന്റെ ഭൂ ഉടമസ്ഥതയെ സാധൂകരിക്കാനും ന്യായീകരിക്കാനും ഉള്ള ഒരു ഇതാണോ ഇത്?
ആയിരിക്കണം.
പക്ഷേ ഈ ലെജൻഡ് സാറ് തന്നെ എന്നോട് പണ്ടൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഗുജറാത്തിന്റെ ആ തീരം മുതൽ ഇങ്ങനെ വരുന്നുണ്ട്. കൊങ്കൺ തീരത്തൂടെ
പരശുരാമ കഥ
വ്യത്യസ്ത ന്യൂആൻസസ് ചില അല്പം വ്യത്യാസങ്ങളോടെ
ഈ
പടിഞ്ഞാറൻ തീരത്ത് ഗുജറാത്ത് മുതൽ കേരളം വരെയുണ്ട്. അതിന്റെ യുക്തി എന്താണ്? അതിനെപ്പറ്റി കൂടുതൽ പഠിക്കണം സാർ പറഞ്ഞു.
അതെ, എല്ലാ ദിക്കിലും കാണുന്നുണ്ട് വ്യത്യാസം. അല്പാല്പം വ്യത്യാസങ്ങളോട് കൂടിയിട്ട്
അതെങ്ങനെ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കണമെന്ന് പണ്ട് പറഞ്ഞിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ ആ വഴിക്ക് അതിനും ലിഖിത തെളിവുകളല്ലേ, ഇൻസ്ക്രിപ്ഷണൽ എവിഡൻസ് അല്ലേ ഉള്ളൂ. അല്ല ഈ ഇങ്ങനത്തെ ലെജൻഡുകളല്ലേ ഉള്ളൂ, ഇൻസ്ക്രിപ്ഷൻസ് ഇല്ല. അവിടെയൊക്കെ ഈ പരശുരാമ കഥയുണ്ട്. അതേസമയം കിഴക്കൻ
തീരത്തില്ല,
പടിഞ്ഞാറൻ തീരത്തോടെയാണ് ഈ കഥ വരുന്നത്. അപ്പൊ പടിഞ്ഞാറൻ തീരത്തോടുള്ള ബ്രാഹ്മണ
കുടിയേറ്റത്തോടെയാണ്
ആര്യനൈസേഷൻ ഓഫ് കേരള എന്നുള്ള പുസ്തകം എന്താ പറയുന്നത്. ആര്യം കുടിയേറ്റത്തോടൊപ്പം തന്നെ
ആണ് ഇത് കഥ വരുന്നു.
ഈ കഥ ഈ ബ്രാഹ്മണന്റെ അന്ന് ഉടമസ്ഥത സ്വകാര്യ സ്വത്ത്
ഉണ്ടായിരുന്നില്ല. ഇത് ക്ഷേത്രങ്ങളുടെ ആണ് സ്വത്തൊക്കെ, ഒന്നുകിൽ ബ്രഹ്മസ്വം അല്ലെങ്കിൽ ദേവസ്വം.
അല്ല, ഞാൻ ആദ്യകാല പിന്നെ തമിഴകത്തെ പറ്റിയാ പറഞ്ഞു. ആദ്യകാലത്ത് അങ്ങനെ ഒരു പിന്നെ സ്വകാര്യ സ്വത്ത് സങ്കല്പം ഉണ്ടായിരുന്നു.
ആ ദേവസ്വം ഉണ്ടായിരുന്നു
ആദ്യകാലത്ത്. ഞാൻ പറയുന്നത് പിൽക്കാല ചേരന്മാരെ പറ്റിയല്ല, പെരുമാക്കന്മാരുടെ കാലത്തെ പറ്റിയല്ല.
അതിന്റെ മുമ്പേ
ആദ്യ ചേരന്മാരെ അല്ലെങ്കിൽ ആദ്യ ചോളന്മാരുടെ കാലത്ത് തമിഴ് ആന്തോളജീസ് പഴം തമിഴ്
പാട്ടുകളൊക്കെ
അംഗകാലം എന്ന്
പറയുന്നത്
സ്വകാര്യ സ്വത്ത്
ഒന്നും.
അപ്പൊ ഈ ബ്രാഹ്മണരാണ് ഈ സ്വകാര്യ സ്വത്ത് എന്നുള്ളത് അവതരിപ്പിക്കുന്നത് എന്ന് പറയാമോ?
ആ പറയാം, പറയാം. ബ്രാഹ്മണരാണ് ബ്രഹ്മസ്വം ഉണ്ടാക്കുന്നത്, ദേവസ്വം ഉണ്ടാക്കുന്നത്. ഈ ദേവസ്വം എന്ന് പറഞ്ഞാൽ ദേവന്റെ സ്വത്ത്, ക്ഷേത്രത്തിന്റെ സ്വത്ത്. അത് കൈകാര്യം ചെയ്യാനുള്ള ആൾക്കാരാണ് ബ്രാഹ്മണർ. അതുകൊണ്ട് ബ്രഹ്മസ്വം ദേവന്റെ സ്വത്ത് തന്നെ, പക്ഷെ ഇവര് കൈകാര്യം ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ജന്മിത്വം. പിന്നെ എന്താണ് കാരാളന്മാരുടെ ജന്മികളും കാരാളന്മാർ ജന്മികൾ അവരടുത്ത് നിന്ന് പാട്ടത്തിനടുത്തിട്ടുള്ള ആളുകൾ കാരാളന്മാർ. ഊരാളരും കാരാളരും ആയിട്ട് മാറണം.
നായന്മാരുടെ
മാതിരിയാണ്
ഈ നായന്മാർ എന്ന വിഭാഗം. വാസ്തവത്തിൽ എങ്ങനെയാണ്
നായക ആണല്ലോ, നായകനുള്ള നായകനാണ്, നേതാവാണ്, നയിക്കുന്ന ആള്. നായനും പിന്നെ ചേകോൻ, ചേകോൻ്റെ സേവകൻ, സേവകനാണ് ചേകോൻ. അപ്പം നായരും
ചേകോനും
നയിക്കുന്നവൻ, ചേകോൻ എന്ന് പറഞ്ഞാൽ സേവിക്കുന്നവൻ,
ചേകോൻ
സേവിക്കുന്നവൻ.
അപ്പൊ എന്തായിരുന്നു നയിച്ചിരുന്നത്? എന്തായിരുന്നു സേവിച്ചിരുന്നത്? ആരെയായിരുന്നു സേവിച്ചിരുന്നത്?
നായൻ എന്നാ പറയാ, നായൻ നായകനും ഒന്നും തന്നെക്കാ, ബാലൻ ബാലകൻ എന്ന് പറയണ.
അപ്പൊ അവര് യുദ്ധത്തിൽ നയിച്ചിരുന്നു,
യുദ്ധമാണ് അവരുടെ പ്രധാനമായ പ്രവർത്തനം.
ചേകോന്മാരാണല്ലോ പിൽക്കാലത്ത് ഈ അംഗം
വേണ്ട. അപ്പൊ അവരൊക്കെ സേവകന്മാരാണ്. ഒരു നായകന് ഒരു സേവകൻ ഉണ്ടാവും,
മെർസിനറി
ജോബാണ്.
അത് പിന്നെ ഈ നായകന്മാർക്കിടയിലെ തർക്കമോ ബ്രാഹ്മണർക്കിടയിലെ ഭൂതർക്കമോ എന്ത് പരിഹരിക്കാനായിരുന്നു?
അല്ല, അത് ഓരോരുത്തരും അവരവരുടെ കഴിവനുസരിച്ച് ചേകോന്മാരെ ഏർപ്പെടുത്തിയിരുന്നു സഹായത്തിന്. വെട്ടിമരിക്കുന്നതൊക്കെ ചേകോൻ, അതിൻ്റെ മേധാവിയായിട്ട് നിൽക്കുന്നത് നായകൻ, നായൻ.
ആർക്ക് വേണ്ടി?
ബ്രാഹ്മണർക്ക് വേണ്ടി. തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും പന്നിയൂര് വേറെ നിന്നു. മറ്റെന്താണ് വേറെ ജോഗിരം പന്നിയൂര് രണ്ട് ഭാഗങ്ങളായിട്ട് നിന്നു. ജോഗിരം പന്നിയൂര് ഒരു വഴക്കായിരുന്നു.
ഗുരുവായൂരപ്പൻ കോളേജ് എത്ര കാലുണ്ടായിരുന്നു?
കുറച്ച് കാലം ഉണ്ടായിരുന്നു, അഞ്ചാറ് കാലം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അതിപ്പോൾ ഓർമ്മിച്ചെടുക്കാൻ വേണ്ടിയ പ്രയാസമാണ്.
വെള്ളക്കണക്കും കോളേജിലല്ലാതെ
അപ്പോഴേക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വന്നു. അപ്പോൾ കാലിക്കറ്റ്, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വന്നത് തുടങ്ങുന്നത് ഓരോ കോളേജിലാണ്. എന്നിട്ട് പിന്നെ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യണം
യൂണിവേഴ്സിറ്റിയുടെ.
ഇപ്പം പല ദിക്കിലുമായിട്ടായിരുന്നു. ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായിരുന്നത് ക്രിസ്ത്യൻ കോളേജിലായിരുന്നു.
ആദ്യം
തുടങ്ങിയ മൂന്ന് സയൻസ് ഡിപ്പാർട്ട്മെന്റ്സും ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റും. സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഒന്ന് മറ്റേ എന്താ ഓരോ കോളേജിലായിരുന്നു ഓരോ ഡിപ്പാർട്ട്മെന്റ്. ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടത് രവീന്ദ്രനാണ്, ഡോക്ടറേറ്റ്. അന്ന് രവീന്ദ്രൻ ഡോക്ടറേറ്റ് എടുത്തിരുന്നു.
കേരള
ഞാൻ എടുത്തിരുന്നില്ല.
എന്റെ
കഴിഞ്ഞിട്ടില്ല. രവീന്ദ്രൻ ഉണ്ടായിരുന്നു. രവീന്ദ്രന് ഞാൻ മാത്രം ഉണ്ടായിരുന്നു ഡിപ്പാർട്ട്മെന്റിൽ.
രണ്ടുപേരുണ്ടായിരുന്നു.
പിൽക്കാലത്ത് പിന്നെ വന്നവരൊന്നും അങ്ങനെ പ്രസിദ്ധന്മാരൊന്നും അല്ല.
എങ്കിൽപ്പോലും നിങ്ങൾ രണ്ടുപേർക്കും ശേഷം ആദ്യം വന്നതാരാണ്? ശ്രീകുമാരൻ നായരാണ്.
ശ്രീകുമാരൻ നായരാണ് അത്.
അത് കഴിഞ്ഞിട്ട്
ശ്രീകുമാരൻ നായർക്ക് അന്ന് ഒരു മെറ്റർ ഉണ്ടായിരുന്നു, ഒരു അമേരിക്കൻ
എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്.
പി എച്ച് ഡി അല്ല, അമേരിക്കയിൽ പോയിട്ട് എന്താണ് അന്ന് അമേരിക്കയിൽ പോകുന്ന ഒരു കൊല്ലത്തേക്ക് അമേരിക്കയിൽ പോയി പഠിക്കുന്ന അങ്ങനെ എന്തോ ഫെലോഷിപ്പ്
ഉണ്ടായിരുന്നു.
അല്ല ഹിസ്റ്ററി ഉണ്ട്, അതിൽ പോളിറ്റിക്സും ഉണ്ട്, രണ്ടും കൂടി. ഡിപ്പാർട്ട്മെന്റിൽ വാരല് വരുന്നത് വാര്യ പിന്നെ അക്ഷരം പഠിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്.
അക്ഷരം പഠിക്കാൻ വേണ്ടിയിട്ടാണ്
അവിടെ വരുന്നത്.
പ്രാചീന മലയാളം
അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്.
ബ്രാഹ്മി
അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാള് വരുന്നത്. പിന്നെ ഞങ്ങളെ കൂട്ടത്തിൽ കൂടി പൊതുവെ ഉള്ള ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ ചേർന്നു. ടീച്ചറായിരുന്നു അത്.
അപ്പോൾ അദ്ദേഹത്തെ പിന്നെ ഞാൻ സാറിന് പറഞ്ഞ് കേട്ടത് അദ്ദേഹം വട്ടെഴുത്തിലാണ് പിന്നെ അതിവേഗം ലിപി പ്രാചീന ലിപി പഠിച്ചു മലയാള ഭാഷയിലുള്ള
വൈദ്യുതി. എന്താണെന്ന് വെച്ചാല് അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ എത്ര വേഗം പഠിച്ചത്? ഞാൻ അതൊക്കെ എഴുതി കൊടുത്തിരുന്നു, ടേബിൾസൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അയാൾ വന്ന് ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞു. എങ്ങനെ പഠിച്ചതെന്ന് വെച്ചപ്പോൾ ഞാൻ ആ ലിപിയിൽ ഡയറി എഴുതാൻ തുടങ്ങി.
ഡയറി
അങ്ങനെ എന്താ അത് പിന്നെയാണ് എടുക്കുന്നത്.
എന്താണെന്ന്
തോന്നുന്നു എനിക്ക്.
കാരണം ഈ അംഗീകൃത ബിരുദം ലിപി പഠനത്തിലുള്ളവരെ പിന്തള്ളിയാണ് കാരണം സാർ പറഞ്ഞത് അംഗീകൃത ബിരുദമുള്ളവർക്ക്
വായിക്കാൻ
പ്രാചീന ലിപി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
വട്ടെഴുത്ത്
ഗ്രന്ഥമാണ്.
ഗ്രന്ഥം
പിന്നെ ബ്രാഹ്മി ഉണ്ടോ?
ബ്രാഹ്മി അതൊക്കെയാണ്. അതൊക്കെ അതിൻ്റെയൊക്കെ ഡിഗ്രിക്ക് എഴുതി പാസ്സായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു ഇന്റർവ്യൂവിന് വന്നു,
പക്ഷെ
അവർക്ക് അതൊന്നും വായിക്കാൻ പറ്റിയില്ല. ഉണ്ടായിരുന്നു മഹാലിംഗം ഉണ്ടായിരുന്നു. കുറുപ്പന്ന് റിസർച്ചിന് വേണ്ടിയിട്ട് അവിടെ വന്ന ആളാണ്, പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ടീച്ചറായി. ആയിരുന്നു അത്, റവന്യൂ ഓഫീസർ ആയിരുന്നു. എന്തായിരുന്നു പറയാൻ പറ്റില്ല, ആയിരുന്നു അത്. അങ്ങനെയാണ്
പിന്നെ അദ്ദേഹം എം എ ബിരുദം എടുത്തിട്ടുണ്ട്. പിന്നീട് വന്നതിന് കുറച്ച് ഏതാണ്ട് എനിക്കറിയാം. അപ്പൊ കഴിഞ്ഞിട്ട് ദിവസത്തില് നടന്ന പ്രധാനപ്പെട്ട സംഭവമായിരുന്നു സമ്മർ
ഇൻസ്റ്റിറ്റ്യൂട്ട്.
യു ജി സിയുടെ
സതീഷ് ചന്ദ്രന്റെ
സ്ഥാപനത്തിൽ എഴുതുകയും അങ്ങനെ സമ്മർ ഇൻസ്റ്റിറ്റ്യൂട്ട്
76
അപ്പം അതില് വിദേശികളായിട്ടുള്ള ഇ പി തോംസൺ അതിന് മുമ്പ്
പരിചയമുണ്ട്,
കത്തെഴുതുകയായിരുന്നു. അപ്പൊ തന്നെ
പ്രതീക്ഷിച്ചു
എറിക് സ്റ്റോക്സ് വന്നിട്ട്
അവരൊക്കെ പിന്നെ വന്നു. ഒരു മാസം 40 ദിവസം
അതിൽ തന്നെയാണ് പിന്നെ കേശവൻ കൊടുത്താട്ട് വളരെ മാഷ് കാര്യം കൊടുത്തത് ഗോപാലും കുട്ടിയും ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ചിട്ടുണ്ട് ഒരു വഴിത്തിരിവാണെന്ന് കേൾക്കുന്നു.
തീർച്ചയായിട്ടും, കാരണം അതുവരെ ഹയർ റിസർച്ചിനെ പറ്റി ഒരു ധാരണ കേരളത്തിലുണ്ടായിരുന്നില്ല.
ഹയർ റിസർച്ച്
റിസർച്ച് എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അതിനൊക്കെ കൊണ്ടുവന്നു
ആൾക്കാർക്ക്
വഴിത്തിരിവായിരുന്നു.
അതിന് മുമ്പേ ഒരു സമ്മേളന ഇൻസ്റ്റിറ്റ്യൂട്ടില് മൈസൂരിലെ സമ്മേളന ഇൻസ്റ്റിറ്റ്യൂട്ടില് സാറും വയലും മാഷും പോയിരുന്ന
അനുഭവം
പറഞ്ഞു. അത്
ഈ ഫോൺ അങ്ങോട്ട് എത്താറില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, എന്റെ മൊബൈൽ നമ്പർ തന്നെ അതിൽ വിളിക്കാൻ പറ്റുമോ?
ഈ അടുത്ത സെഷൻ നമുക്ക്
ഓക്കെ. ശരി ശരി, അങ്ങോട്ട് ഇത് ഞങ്ങളുടെ മറ്റേ ഹാൻഡ്സ് ഇത്.